وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان رأي صحودر رأي الله الدين വിജ്ഞാനം നേടുക എന്നത് വളരെ മഹത്തരമായ പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് അന്വേഷിക്കുക എന്നത് എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ ഫർദായ കാര്യമാണ്. അസ്സലാമു വറഹ്മത്തുള്ളാഹ്. ഈ ഇൽമ് പല രൂപത്തിലുണ്ട്. ഒരു മുസ്ലിം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളിൽ അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട അറിവുകളുണ്ട്. അതുപോലെ അവന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട, അഖ്ലാഖുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളുണ്ട്. ഈ വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അടിസ്ഥാനപരമായതും അഖീദ പഠിക്കുക എന്നതാണ്. കാരണം, ഒരാളുടെ അഖീദ വിശ്വാസം പിഴച്ചതാവുകയും സ്വഭാവം വളരെ നന്നാവുകയും ചെയ്താൽ യാതൊരു കാര്യവുമില്ല. ഒരാളുടെ അഖീദ പിഴച്ചതാവുകയും അയാൾ എല്ലാ ഫിഖിയായ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുകയും ചെയ്താൽ ഒരു കാര്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് നാം വഹി നൽകിയിരിക്കുന്നു, അങ്ങേക്ക് മുൻപുള്ള നബിമാർക്കും നാം വഹി നൽകിയിരിക്കുന്നു, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകളെല്ലാം ബാത്തിലാകും, എല്ലാം വെറുതെയാകും. നോക്കൂ, നബിമാർ എത്ര വലിയ നന്മകൾ ചെയ്തവരാണ്. അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് നൽകുന്നത്, ഇതാ നിങ്ങൾ ശിർക്ക് ചെയ്താൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിച്ചാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അഖീദ പഠിച്ചു മനസ്സിലാക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മെ പിഴവുകളിലേക്ക് നയിക്കുന്ന, നമ്മെ തെറ്റിച്ചു കളയുന്ന മാർഗങ്ങൾ ധാരാളം വർദ്ധിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നിൽ നിന്ന് തൃപ്തിപ്പെടുന്ന വിശ്വാസം എന്താണ് എന്ന കാര്യം ഗൌരവത്തോടുകൂടി പഠിക്കാൻ ഓരോ മുസ്ലിമും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇങ്ങനെ അഖീദ പഠിപ്പിക്കുന്ന, അത് മനസ്സിലാക്കി നൽകുന്ന ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട്. ചില ഗ്രന്ഥങ്ങൾ വലിയ വലിയ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ്. മറ്റു ചിലത് വളരെ ചുരുങ്ങിയ ചെറിയ ചെറിയ കിതാബുകളാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ കേട്ടിട്ടുണ്ട് അഖീദത്തു ത്വഹാവിയ, അൽ അഖീദത്തുൽ വാസിത്തിയ, കിതാബു തൗഹീദ്. ഇതൊക്കെ അഖീദ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളാണ്. വേറെ ചിലത് കവിതകളാണ്. അഖീദ പഠിപ്പിക്കുന്ന കവിതകളുണ്ട്, വലിയ കവിതകളുണ്ട്. ഉദാഹരണത്തിന് നൂനിയത്തുൽ ഖഹ്താനി വലിയ കവിതയാണ്. അഖീദ പഠിപ്പിക്കുന്ന ഏതാണ്ട് 800-900 വരികളുള്ള കവിതയാണത്. ചെറിയ കവിതകളുണ്ട്.
അതിൽപ്പെട്ട വളരെ മനോഹരമായ എളുപ്പമുള്ള, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ള, കാണാതെ പഠിക്കാവുന്ന, ആർക്കൊക്കെ ഒന്ന് പാടി നോക്കാവുന്ന കവിതയാണ് നമ്മൾ പഠിക്കാനിരിക്കുന്ന ഖസീദത്തു അൽ ഹാഇയ എന്ന പേര് ഇതിന് വരാൻ കാരണം ഈ കവിതയുടെ അവസാനത്തെ അക്ഷരം, എല്ലാ വരികളിലെയും അവസാനത്തെ അക്ഷരം ഹ ആണ്. ഇതൊരു കവിതയായതുകൊണ്ട് തന്നെ നമുക്ക് കാണാതെ പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അഖീദ ഒന്ന് ഇടക്കൊന്ന് ഞാൻ എന്തൊക്കെ വിശ്വസിക്കേണ്ടത് എന്നൊന്ന് ഓടിച്ചു പറയാൻ, ഒന്നുകൂടി നമ്മുടെ മനസ്സിനൊരു വിശ്വാസപരമായ കാര്യങ്ങൾ ഓടിച്ചു വായിക്കാൻ ഇത് സഹായകമാണ്. ഈ കവിത എഴുതിയത് പ്രസിദ്ധ പണ്ഡിതനായ ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. കുതുബ് സിത്ത എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ആറ് മഹാന്മാരായ മുഹദ്ദിസുകൾ. അവരിൽ പ്രമുഖനായ അബൂ ദാവൂദ് സിജിസ്താനി റഹിമഹുല്ലാഹ്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അദ്ദേഹത്തിന്റെ മകൻ അബൂബക്കർ അബ്ദുള്ള, അബ്ദുള്ള എന്ന അദ്ദേഹത്തിന്റെ പേരാണ്, അബൂബക്കർ അദ്ദേഹത്തിന്റെ കുനിയത്താണ്. അബൂബക്കർ അബ്ദുള്ള ഇബ്നു സുലൈമാൻ ഇബ്നു അശ്അസ് അസ്സിജിസ്താനി റഹിമഹുല്ലാഹ്, അദ്ദേഹമാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. അബൂ ദാവൂദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം വളരെ പഴയ പണ്ഡിതനാണ്, വളരെ പഴയ പണ്ഡിതനാണ്. ഇമാം അഹമ്മദിന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി, ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ് അബൂ ദാവൂദ്. അപ്പൊ എത്ര പഴക്കമുണ്ട്, വളരെ പഴക്കമുള്ള പണ്ഡിതനാണ് അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ മകനാണ് അബൂബക്കർ അബ്ദുള്ളാഹ്, വലിയ പണ്ഡിതനായിരുന്നു. ചില ആളുകൾ അബൂ ദാവൂദിനേക്കാൾ വിജ്ഞാനമുണ്ട് അദ്ദേഹത്തിന്റെ മകന് എന്ന് പറയുക വരെ ചെയ്തിട്ടുണ്ട്. അത്രമാത്രം വിജ്ഞാനമുണ്ടായിരുന്ന, അതിന് കാരണം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ മകനെ തന്റെ യാത്രകളിൽ ഒപ്പം കൂട്ടുമെന്ന്, ചെറിയ പ്രായം മുതൽ തന്നെ മിസ്റിൽ പോയിട്ടുണ്ട്, ഷ്യാമിൽ പോയിട്ടുണ്ട്, ഹിജാസിൽ പോയിട്ടുണ്ട്, ബസ്രയിൽ പോയിട്ടുണ്ട്, ബഗ്ദാദിൽ പോയിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ നാടുകൾ. അദ്ദേഹത്തിന് ധാരാളം മഷായിഖന്മാർ, ഉസ്താദുമാരുണ്ടായിരുന്നു തന്നെയാണ്. വളരെ വിവരമുണ്ടായിരുന്ന, അറിവുണ്ടായിരുന്ന മഹാനായ പണ്ഡിതനായിരുന്നു അബൂബക്കർ അബ്ദുള്ള ഇബ്നു സുലൈമാൻ ഇബ്നു അശ്അസ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ കവിതയാണിത്. ഈ കവിത പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ അഖീദ പഠിക്കാൻ പറ്റുമെന്നതിനോടൊപ്പം സഹോദരങ്ങളെ, നമ്മൾ ധാരാളമായി ആവർത്തിച്ചു പറയാറുള്ള കാര്യമാണ് നമ്മുടെ ഒരു സലഫി അഖീദയാണ്. സലഫി അഖീദയാണ്, പിന്നെ സലഫി അഖീദ എന്നാൽ മുൻഗാമികളുടെ അഖീദയാണ്. ഇത് മുൻഗാമികളിൽപ്പെട്ട ഒരാൾ വളരെ പഴക്കമുള്ള, വളരെ പഴക്കമുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കവിതയാണ്. അപ്പോൾ ബിദഅത്തിന്റെ ആളുകൾ, ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകൾ പ്രചരിപ്പിക്കുന്നവർ, അവർക്ക് അഖീദ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, എന്റെ അഖീദ ഇമാം അഹമ്മദിന്റെ അഖീദയാണ്, ഇമാം ബുഖാരിയുടെ അഖീദയാണ്, ഇമാം അബൂ ദാവൂദിന്റെ അഖീദയാണ്, അദ്ദേഹത്തിന്റെ മകന്റെ അഖീദയാണ്, തെളിവിടാ അവർ പറഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സഹായിക്കും ഇത്തരം കവിതകൾ പഠിക്കുന്നത്. അത് വലിയ ഉപകാരമാണ്. കാരണം മുൻഗാമികളുടെ മാർഗം, ആ മാർഗത്തിലേക്കാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മുടെ അഖീദ അതാണ്, അവരെന്താണോ വിശ്വസിച്ചത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അല്ലയോ സഹാബികളെ, ഇതാ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ. അവർ എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിലെ യഹൂദ നസാറാക്കളെ കുറിച്ചാണ്. എന്നാൽ അതിൽ എല്ലാവരും ഉൾപ്പെടും, അവർക്ക് ശേഷം വന്നവർ വരെപ്പെടും. ഇതാ നിങ്ങൾ വിശ്വസിച്ചതുപോലെ സഹാബികളെ അവരും വിശ്വസിച്ചാൽ, ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലാണ്. നമ്മൾ ഹിദായത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന, അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടിയാണ് ഇത്തരം പഴയകാല പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും കവിതകളും ഒക്കെ പഠിക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ള ചെറിയ ചെറിയ വാക്കുകളുള്ള കവിതയാണ്, വലിയ പ്രയാസമുള്ളതല്ല. ഈ കവിത അദ്ദേഹം രചിച്ചതിനു ശേഷം ആ കവിതയുടെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹാദാ ഖൗലി വ ഖൗലു അബി, ഇതാകുന്നു എന്റെ വിശ്വാസം. ഹാദാ ഖൗലി, ഇതാകുന്നു ഞാൻ ഈ കവിതയിൽ പറഞ്ഞ കാര്യം, അതാകുന്നു എന്റെ വിശ്വാസം. വ ഖൗലു അബി, എന്റെ പിതാവായ ആരാണ് പിതാവ്? അബൂ ദാവൂദ് റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ വിശ്വാസവും ഇതാകുന്നു. വഖൗലു അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹു തആല, അതുപോലെ തന്നെ ഇമാമു സുന്നഹ് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ വിശ്വാസവും ഞാൻ ഈ പറഞ്ഞ ഈ കവിതയിൽ പറയുന്ന വിശ്വാസമാകുന്നു. വഖൗലു മൻ അദ്റക്ന മിൻ അഹ്ലിൽ ഇൽം, ഞാൻ കണ്ടുമുട്ടിയ പണ്ഡിതന്മാർ അവരുടെ എല്ലാവരുടെയും വിശ്വാസം ഞാൻ ഈ പറയുന്ന ഈ പറഞ്ഞു തന്നിട്ടുള്ള വിശ്വാസമാകുന്നു. വഖൗലു മൻ ലം നുദ്രിക് മിൻ അഹ്ലിൽ ഇൽമി മിമ്മൻ ബലഗന ഖൗലുഹ്, അതുപോലെ തന്നെ നമ്മൾ കാണാത്ത മരിച്ചുപോയ മുൻഗാമികളായ പണ്ഡിതന്മാർ അവരുടെയും അഖീദ ഞാൻ ഈ കവിതയിൽ പറഞ്ഞ അഖീദയാണ്. അതായത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബികൾ പഠിച്ച അഖീദ, അവരിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ച അഖീദ, അവരിൽ നിന്ന് തബഈങ്ങൾ പഠിച്ച അഖീദ, അവരിൽ നിന്ന് നാല് മജ്ഹബിന്റെ ഇമാമുമാർ പഠിച്ച അഖീദ, അവർ അടുത്ത തലമുറക്ക് കൈമാറിയ അഖീദ, ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തിലേക്ക് എത്തുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലും സുന്നത്തിലും അവതരിപ്പിച്ച ആ അഖീദയാണ് ഈ കവിതയിൽ നമ്മൾ പറയുന്നത്. فمن قال علي غير ذلك فقد كذب, ആരെങ്കിലും ഇതല്ലാത്ത മറ്റെന്തെങ്കിലും വാദം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ കളവാണ് എന്റെ മേൽ കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ഈ കവിതയുടെ അവസാനത്തിൽ പറഞ്ഞതായി കാണാം. ഇത്രയും ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ നമ്മൾ ഈ കവിതയുടെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ്. ഇത് പഠിക്കുന്നത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട നിലപാടുകളും അതുപോലെ തന്നെ അഖീദയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളും മനസ്സിലാക്കുന്നതിന് കവിത നമ്മെ സഹായിക്കുന്നത് കൊണ്ടാണ്. ഷെയ്ഖ് അവർഗൽ, അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 310 അദ്ദേഹം ജനിച്ചത് ഹിജറ 230 ഹിജറ 230 അദ്ദേഹം ജനിച്ചു, ഹിജറ 310 മരണപ്പെട്ടു. എത്ര വർഷം ജീവിച്ചിട്ടുണ്ടാവും? 50 ജീവിച്ചു. ഈ കവിത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമുക്ക് ഈ കവിത ഒരു ദിവസം 5 നമ്മൾ എടുക്കണം എന്നാണ് വിചാരിക്കുക. 5 33 വരികളാണ് ഈ കവിതയിലുള്ളത്. പിന്നെ ഈ 5 നിങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് കാണാതെ പഠിക്കുകയാണെങ്കിൽ നന്ന്. ഓരോ ദിവസം 5 പഠിച്ചാൽ ഈ കവിത നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് കാണാപ്പാടാകും ഇൻഷാല്ലാഹ്. ഇനി കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാനും നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വരിയിൽ അദ്ദേഹം പറയുന്നു, തനസ്തക്ബിഹ ബിലില്ലാഹി വത്തബിഉൽ ഹുദാ വലാ തകു ബിദ്ഇയൻ ലഅല്ലക തുഫ്ലിഹു. തമസ്തക് ബിഹബ്ലില്ലാഹ്, തമസ്തക് നീ മുറുകെ പിടിക്കണം, ബിഹബ്ലില്ലാഹ് അല്ലാഹുവിന്റെ പാശത്തിൽ നീ മുറുകെ പിടിക്കണം അല്ലെ. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അല്ലാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. അതാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്, തമസ്തക് ബിഹബ്ലില്ലാഹ്, നിങ്ങൾ അള്ളാഹു നീ അള്ളാഹുവിന്റെ കയറിൽ അവന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ പാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല വിശദീകരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായം അള്ളാഹുവിന്റെ ഖുർആനാണ് അവന്റെ പാശം എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന അവൻ ഭൂമിയിലേക്ക് ഇട്ട് തന്നിട്ടുള്ള അവന്റെ പാശം അവന്റെ കയർ ഏതാണ്? ഖുർആനാണ്. ഇത് അള്ളാഹു ആകാശത്തു നിന്ന് അവതരിപ്പിച്ചതാണ്. തമസ്തക് ബിഹബ്ലില്ലാഹ്, നീ അള്ളാഹുവിന്റെ ഖുർആൻ അതായത് അള്ളാഹുവിന്റെ പാശം അതായത് അള്ളാഹുവിന്റെ ഖുർആൻ അത് നീ മുറുകെ പിടിക്കണം. വത്തബിഉൽ ഹുദാ, വത്തബിഉ നീ പിൻപറ്റണം, വത്തബിഉ നീ പിൻപറ്റണം, അൽ ഹുദാ സന്മാർഗത്തെ നീ പിൻപറ്റണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹബ്ലുള്ളാഹ് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഖുർആന. ഹുദാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സുന്നത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. തെളിവ് എന്താണ്? നമ്മൾ ഖുത്ബകളിൽ കേൾക്കുന്നു, വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാർഗങ്ങളിൽ ഏറ്റവും നല്ല മാർഗം ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. അപ്പൊ ഇവിടെ പറയാം, തമസ്തക് ബിഹബ്ലില്ലാഹ്, നീ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം, അതായത് ഖുർആൻ മുറുകെ പിടിക്കണം. വത്തബിഉൽ ഹുദാ, ഹുദാ നീ പിൻപറ്റണം, അതായത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് നീ പിൻപറ്റണം. വലാ തകു ബിദ്ഇയൻ, വലാ തകു നീ ആകരുത്, വലാ തകു നീ ആകാൻ പാടില്ല, ബിദ്ഇയൻ നീ ഒരു ബിദ്ഇ ആകരുത്, നീ ഒരു ബിദ്ഇ ആകരുത്, ബിദ്അത്തുകാരനാകരുത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പല വിശദീകരണങ്ങൾ പറഞ്ഞു, ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലം ഹദീസിൽ വന്നതാണ്, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും നമ്മൾ കൽപ്പിക്കാത്ത ഒരു കാര്യം കൊണ്ടുവന്നാൽ, നമ്മുടെ മാർഗത്തിലില്ലാത്ത ഒരു കാര്യം കൊണ്ടുവന്ന ദീനിന്റെ കാര്യത്തിൽ കൊണ്ടുവന്നാൽ അതെന്താ തള്ളപ്പെടേണ്ടത്? അതാണ് ബിദ്അത്ത്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം ദീനായി, ദുനിയാവായിട്ടല്ല. ഇവിടെ പ്ലെയിനുണ്ട്, കാറുണ്ട്, ബസ്സുണ്ട്, ഇതൊക്കെ ദീനാണോ? അല്ല. എന്നൊരാൾ പറയണം, കാർ ഓടിക്കുന്നത് കൊണ്ട് അത് ഒരു കിലോമീറ്റർ ഓടിച്ചാൽ ഒരു പ്രതിഫലം ഉണ്ട്, രണ്ട് കിലോമീറ്റർ ഓടിച്ചാൽ ഒരു പ്രതിഫലം, അങ്ങനെ പറഞ്ഞാലോ? ഇതിപ്പോ ദീനിന്റെ കാര്യം. ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും അള്ളാഹുവോ അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിക്കാത്തത് കൊണ്ടുവന്നാൽ അതാണ് ബിദ്അത്ത്. അത് ഏതിലൊക്കെ ഉണ്ടാവാം? വിശ്വാസത്തിലുണ്ടാവാം. ഒരാൾ അള്ളാഹു റസൂലോ വിശ്വസിക്കാത്ത, അവിടുന്ന് വിശ്വസിക്കാൻ പറയാത്ത ഒരു കാര്യം വിശ്വസിക്കാൻ പറഞ്ഞാൽ അത് ബിദ്അത്താണ്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലുണ്ടാകാം. ഒരാൾ നിസ്കാരത്തിൽ പറയും, നിസ്കാരം നമുക്ക് മൂന്ന് റക്അത്താക്കാം എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. അതുപോലെ തന്നെ സ്വഭാവത്തിലുണ്ടാവാം. സ്വഭാവത്തിൽ ബിദ്അത്ത്. ഒരാൾ പറയണം, ദേഷ്യം തീരെ പാടില്ല, ഒരിക്കലും ദേഷ്യം പിടിക്കാൻ പാടില്ല, ദേഷ്യം പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് പറഞ്ഞാലോ? അങ്ങനെയില്ല. മറിച്ച് എന്താ, ദേഷ്യം പിടിക്കേണ്ടടുത്ത് പിടിക്കണം, പിടിക്കാൻ പാടില്ലാത്തടത്ത് പിടിക്കാൻ പാടില്ല. അല്ലെ, ദേഷ്യം പിടിക്കേണ്ട സ്ഥലങ്ങൾ ഏതാ? ചിലപ്പോ നമ്മുടെ കീഴിലുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ അവരെ തിരുത്താൻ ദേഷ്യം പിടിക്കണമെങ്കിൽ പിടിക്കേണ്ടി വരും. സ്വഭാവത്തിന്റെ കാര്യം, ചില ആൾക്കാർ സ്വഭാവം പറഞ്ഞു പറഞ്ഞിട്ട് എന്താക്കും? അള്ളാഹു റസൂലും പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പറയും, അത് പാടില്ല. അതിലൊരാൾ പ്രത്യേകത കണ്ടാൽ, അത്തരം കാര്യങ്ങൾ റസൂലുള്ള കാണിക്കാത്ത മാർഗങ്ങളിൽ നന്മ ഒരാൾ കണ്ടെത്തിയാൽ, അത് പുതുതായി അയാൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്. വലാ തക്കു ബിദ്അയ്യൻ, ഖുർആൻ സുന്നത്തു നീ മുറുകെ പിടിക്കുക. വലാ തക്കു ബിദ്അയ്യൻ, ഒരു ബിദ്അത്തുകാരനാകാൻ പാടില്ല. ലഅല്ലക തുഫ്ലിഹു, ലഅല്ലക തുഫ്ലിഹു, അങ്ങനെ നീ ബിദ്അത്തുകാരനാവാതെ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ നീ വിജയിക്കും. ലഅല്ലക എന്നതിന്റെ അറബിയിലെ അർത്ഥം ആയേക്കാം എന്നാണ്, പക്ഷെ ഇവിടെ അതിന്റെ അർത്ഥം അതല്ല. ഖുർആനും സുന്നത്തും പിൻപറ്റിയാൽ ബിദ്അയാവാതിരുന്ന നീ വിജയിക്കും, പേടിക്കണ്ട. അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും നീ പിൻപറ്റുകയും ബിദ്അത്ത് നീ ഉപേക്ഷിക്കുകയും ചെയ്താൽ നീ വിജയിക്കും, സംശയമില്ല. എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ? ഫലാഹ് എന്ന വാക്ക്, അറബിയിലെ ഫലാഹ് എന്ന വാക്ക് എല്ലാ ഖൈറുകളും, ഖൈറായി നന്മയായി എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് ഖുർആനിൽ നമ്മൾ കാണുന്നില്ലേ, നിങ്ങൾ വിജയിക്കും എന്ന് അള്ളാഹു പറയുന്നത്. ആ വിജയം കൊണ്ട് ഉദ്ദേശിച്ച എല്ലാ നന്മകളുമാണ് വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. ലഅല്ലക തുഫ്ലിഹു, നീ വിജയിക്കും. ഖുർആൻ സുന്നത്ത് നീ പിൻപറ്റുക, ബിദ്അയാകാൻ പാടില്ല, ബിദ്അത്തുകൾ ഉണ്ടാക്കാൻ പാടില്ല. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഈ കവിതയുടെ തുടക്കത്തിൽ പറയുന്ന കാര്യമാണ് ഖുർആൻ സുന്നത്ത് പിൻപറ്റണം, ബിദ്അത്ത് ഉണ്ടാക്കാൻ പാടില്ല. സലഫുകൾ, മുൻഗാമികൾ അവരുടെ കിതാബുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, അഖീദ വിശദീകരിക്കുന്ന കിതാബുകൾ മിക്കതും തുടങ്ങുന്നത് ഈ രൂപത്തിലായിരിക്കും. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഇനി പറയാൻ പോകുന്ന വിശ്വാസ കാര്യങ്ങളിൽ പിഴച്ച ആളുകളൊക്കെ പിഴച്ചറിയുന്നത്. ഒന്നല്ലെങ്കിൽ അവർ ഖുർആൻ പിൻപറ്റിയില്ല, അതല്ലെങ്കിൽ സുന്നത്ത് പിൻപറ്റിയില്ല, അതുമല്ലെങ്കിൽ ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പുതുതായി ഉണ്ടാക്കി. ഇതാണ് പിഴവിന്റെ കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം വരെ നിങ്ങൾ ഈ വസീയത്ത് ഓർത്തുവെക്കണം. ഖുർആനിലുണ്ടോ സുന്നത്തിലോ, അത് നമ്മുടെ അടിസ്ഥാനം. അവർക്ക് നന്മയായി തോന്നാത്തത് നമുക്ക് നന്മയല്ല, അവർക്ക് തിന്മയായി തോന്നിയതെല്ലാം നമുക്ക് തിന്മയാണ്. ഒരു കാരണവശാൽ എന്തെല്ലാം നന്മകൾ നിങ്ങൾക്ക് അതിൽ തോന്നിയാലും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിലകൊണ്ട മാർഗമല്ലാത്ത മറ്റൊരു മാർഗം കൊണ്ട് എന്തൊക്കെ ഫലങ്ങൾ നിങ്ങൾ കണ്ടെത്തിയാലും, അയ്യ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഉപകാരമുണ്ട്, ഇങ്ങനെ ഉപകാരമുണ്ട്, അത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്, അങ്ങനെ മാറ്റം ഉണ്ടാകും, ഇങ്ങനെ അള്ളാഹുവും റസൂലും ദീനിൽ കൊണ്ടുവരാത്ത ഒരു മാർഗം, അതുകൊണ്ട് എന്തെല്ലാം നന്മകൾ നിങ്ങൾ കണ്ടെത്തിയാലും അത് അതിൽ ഷർറുണ്ട്. അതിൽ ഷർറുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാറിരുന്നത്. അതുകൊണ്ട് കസീർ റഹീമുള്ള സലഫ് പലരും പറഞ്ഞ വാക്കാൻ, ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, നിങ്ങൾ നന്മയാണ് എന്ന് പറയുന്ന ഈ കാര്യം അതെങ്ങാനും ഒരു നന്മയായിരുന്നെങ്കിൽ നമുക്ക് മുൻപുള്ളവർ അതിലേക്ക് മത്സരിച്ചു മുന്നേറുമായിരുന്നു. അവർ ഒരു നന്മ ഉപേക്ഷിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ വിശദീകരിക്കുന്നതിന്റെ അടിത്തറയാണ്. ഖുർആനും സുന്നത്തും പിൻപറ്റുക, ബിദ്അത്ത് ഉണ്ടാക്കാൻ പാടില്ല. ബിദ്അത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പല ആളുകളുടെയും ധാരണ അത് പ്രവർത്തനങ്ങളിൽ മാത്രമാണ് എന്നാണ്. അല്ല, വിശ്വാസത്തിൽ ബിദ്അത്ത് ഉണ്ടാകാം, പ്രവർത്തനങ്ങളിൽ ബിദ്അത്ത് ഉണ്ടാകാം, സ്വഭാവത്തിൽ ബിദ്അത്തുകൾ കടന്നുകൂടിയേക്കാം. ഇങ്ങനെ ബിദ്അത്തുകൾ പലതിലും കടന്നുകൂടാം. അതാണ് ഒന്നാമത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ വരിയിൽ അദ്ദേഹം പറയുന്നു, വദിൻ ബികിതാബില്ലാഹി വസ്സുനനില്ലതി അതത അന റസൂലില്ലാഹി തൻജു വതർബഹു. വദിൻ ബികിതാബില്ലാഹ്, വദിൻ വദിൻ ദിൻ എന്നാണ് നീ ദീനായി സ്വീകരിക്കൂ എന്നാണ്. അതൊരു കൽപ്പനയാണ്. ദിൻ ദിൻ എന്ന നീ ദീനായി സ്വീകരിക്കൂ എന്നാണ്. ദാനന ദീൻ ആയി സ്വീകരിച്ചു. വദിൻ നീ ദീനായി സ്വീകരിച്ചു. എന്താണ് നീ ദീനായി കൈക്കൊള്ളേണ്ടത്? വദിൻ ബി കിതാബില്ലാ, അള്ളാഹുവിന്റെ കിതാബ് നീ ദീനായി സ്വീകരിക്കുക. വസ്തുനൻ, സുന്നത്ത് എന്നതിന്റെ ബഹുവചനമാണ് സുനൻ. വസ്തുനൻ, സുന്നത്തുകൾ നീ ദീനായി സ്വീകരിക്കുക. നിന്റെ ദീൻ ഏതാണ്? കിതാബും സുന്നത്തുമാണ്. അല്ലത്തി, ആ സുന്നത്ത് എങ്ങനെയുള്ളതാണ്? ജാഅത അന റസൂലില്ലാ, അതത അന റസൂലില്ലാ, അതത് അത് വന്നിരിക്കുന്നു, ആ സുന്നത്തുകൾ വന്നിരിക്കുന്നു. അന റസൂലില്ലാ, ആരിൽ നിന്നാണ് വന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. വദിൻ ബി കിതാബില്ലാ, അള്ളാഹുവിന്റെ കിതാബ് നീ ദീനായി സ്വീകരിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന സുന്നത്തുകൾ നീ ദീനായി സ്വീകരിക്കുക. തൻജു വതർബഹു, തൻജു നീ വിജയി, നീ രക്ഷപ്പെടും. തൻജു തൻജു നജാത്ത് എന്ന് കേട്ടിട്ടില്ല നമ്മൾ? നജാത്ത് എന്നത് വിജയം, രക്ഷപ്പെടുക, മോക്ഷം. തൻജു നീ രക്ഷപ്പെടും. എവിടെ നിന്ന് രക്ഷപ്പെടാം? എവിടെ നിന്ന് രക്ഷപ്പെടാം? തൻജു ആ നരകത്ത് മാത്രമാണോ? ദുനിയാവിൽ ബിദഅത്തിന്റെ വഴികളിൽ നിന്ന്, ഹറാമിന്റെ വഴികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, എല്ലാ ബുദ്ധിമുട്ടും നീ രക്ഷപ്പെടും. എല്ലാ നീ ഓർക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അള്ളാഹു ഓർക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ നീ രക്ഷപ്പെടും. എന്താ ചെയ്യേണ്ടത്? ഒതിൻ ബി കിതാബില്ല വസ്സുനൻ, കിതാബും സുന്നത്തും നീ പിൻപറ്റിയാൽ എല്ലാ ഖൈറാത്തുകളും അതിലാണുള്ളത്, എല്ലാ നന്മകളും. അതിലില്ലാത്തത് ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടാവട്ടെ, നീ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിങ്കിൽ നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മൾ നന്നായി പഠിക്കേണ്ട അടിസ്ഥാനമാണത്. ദുനിയാവിനെ തീരെ ഒഴിവാക്കണമെന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരാൾ ഖുർആനിലും സുന്നത്തിൽ ഉറച്ചു നിന്നു, മറ്റൊന്നിനൊക്കെ എളുപ്പമില്ല, എങ്കിലും അയാൾ വിജയിയാണ്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു, വലിയ പണ്ഡിതനായിരുന്നു. എന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് കാരുണ്യം ചൊരിയട്ടെ, മാ തവലം യഅറിഫ് ഇല്ല സുന്ന, സുന്നത്തല്ലാതെ മറ്റൊന്നും അറിയാതെ അദ്ദേഹം മരിച്ചുപോയി. വേറൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഫിലോസഫിയുണ്ട്, തത്വശാസ്ത്രമുണ്ട്, മറ്റു പല ജാതി വിജ്ഞാനങ്ങളും വിവരങ്ങളും ഒക്കെയുണ്ട്. അതൊന്നും അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് മാത്രം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ചുപോയി. അതിൽ യാതൊരു കുറവുമില്ല, അത് യഥാർത്ഥത്തിൽ മേന്മയാണ്. അള്ളാഹിന്റെ കിതാബ് റസൂലുള്ള സുന്നത്തും അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാനും അതിൽ തന്നെ മരിച്ചുപോകാനും അയാൾക്ക് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അസൂയപ്പെടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് അയാൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമായാലും അയാൾ ബാധിച്ചിട്ടില്ല. ഇനി പറഞ്ഞതിന്റെ അർത്ഥം ദുനിയാവൊന്നാകെ ഒഴിവാക്കണമെന്നല്ല, പക്ഷേ ഒരാൾ കിതാബും സുന്നത്തും അതിലൊതുങ്ങി നിന്നാൽ അത് അയാൾക്ക് നൽകുന്ന നന്മ വളരെ വലുതാണ്. അതുകൊണ്ടല്ലേ സലഫുകളിൽ ചിലർ പറഞ്ഞത്, ലവ് അലിമ സലാത്തീൻ വൽ മുലൂക്കു മാ ഇൻദനാ മിന റാഹതി വത്മഅനീനതി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്. വലിയ വലിയ രാജാക്കന്മാർ, വലിയ വലിയ ഭരണാധികാരികൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിക്കുന്ന റാഹത്ത് എന്താണ് എന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടി അവർ നമ്മളെ ചാട്ട കൊണ്ട് തല്ലുമായിരുന്നു, എന്നിട്ട് അത് പിടിച്ചു വാങ്ങിക്കുമായിരുന്നു. അവരവരടുത്ത് പണമുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, പറയുന്നത് കേൾക്കാൻ ആളുകൾ, അവരടുത്തോ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനായിട്ടുള്ള ഒരു വീടാണുള്ളത്. അതാണ് റാഹ, അതാണ് ത്വമഅനീന. അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് ലഭിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ത്വമഅനീന, സമാധാനം. അതാണ് അദ്ദേഹം പറഞ്ഞു. നീ രക്ഷപ്പെടും, രക്ഷപ്പെടും എന്ന് പറയുന്നത് നരകത്തിന് മാത്രമല്ല, അത് ഏറ്റവും വലിയ രക്ഷയാണ്. അതോടൊപ്പം ദുനിയാവിൽ നീ ബിദഅത്തുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. രക്ഷപ്പെട്ടാൽ മാത്രം മതിയോ? അല്ല, വതർബഹു നിനക്ക് ലാഭം നേടിയെടുക്കാൻ സാധിക്കും. എന്താണ് ഈ ലാഭം? ദുനിയാവിൽ നിനക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ഈ പറഞ്ഞ ലാഭമാണ്. പ്രശ്നം ഉണ്ടാവും, ഒരാൾ ബിസിനസ് തുടങ്ങി, അയാൾ ബിസിനസ് തുടങ്ങിയത് 500 രൂപക്കാണ്, 5 വർഷമായി, ഇപ്പോൾ 500 രൂപ കയ്യിലുണ്ട്, അതിൽ കൂടിയിട്ടില്ല, അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടമുണ്ടാക്കുന്നതിന് രക്ഷപ്പെട്ടു, പക്ഷെ അയാൾക്ക് ലാഭവും ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല, കിതാബും സുന്നത്തും നീ പിൻപറ്റി നീ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല വതർബഹു നിനക്ക് റിബഹ് ഉണ്ടാകും. എന്താണ് റിബഹ്? ലാഭമുണ്ടാകും. എന്താണ് ലാഭം? ദുനിയാവിൽ അനേകം ലാഭങ്ങളുണ്ട്. ദുനിയാവിലെ ലാഭങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തും, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനകളിൽ അവൻ ഉൾപ്പെടും. അതുപോലെ തന്നെ ദീനിൽ അള്ളാഹു അവന് സ്നേഹം നൽകും. ജനങ്ങൾക്കിടയിൽ ധാരാളം നന്മകൾ ദുനിയാവിലുണ്ടാവും. അമ്നുണ്ടാവും, നിർഭയത്വമുണ്ടാകും, ധാരാളം നന്മകളുണ്ടാകും. ആഖിറത്തിലാകട്ടെ അവന് സ്വർഗമുണ്ടാകും. സ്വർഗത്തോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു അവന് നൽകുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞ തൻജു വതർബഹ്, രക്ഷപ്പെടും, നിനക്ക് ലാഭമുണ്ടാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെ പറഞ്ഞല്ലോ വസ്സുലനില്ലത്തി ജാഅത്ത് അന്ന റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വന്ന സുന്നത്തുകൾ എന്ന് പറഞ്ഞല്ലോ. സുന്നത്ത് എന്ന പദം നാല് അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തും. നാല് അർത്ഥങ്ങളിൽ സുന്ന എന്ന പദം വരാറുണ്ട്. ഒന്നാമത്തെ അർത്ഥം ഹദീസ് എന്ന അർത്ഥത്തിലാണ്. അപ്പോഴാണ് നമ്മൾ പറയും അൽ കിതാബു വസ്സുന്ന എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ഖുർആനും ഹദീസും എന്ന അർത്ഥത്തിലാണ്. ഹദീസ് എന്നാ എന്താ? അള്ളാഹുന്റെ റസൂലിന്റെ വാക്ക്, റസൂലുള്ളാഹിന്റെ പ്രവൃത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം, ഇതാണ് സുന്നത്ത്. ആ അർത്ഥത്തിൽ ഹദീസ് എന്ന അർത്ഥത്തിൽ ചിലപ്പോൾ സുന്നത്ത് എന്ന പദം. അപ്പൊ ഇതൊക്കെ അറബി ചില ആളുകൾ പറയാം, അറബി പഠിച്ചാൽ പോരെ, അറബി പഠിച്ചുകൊണ്ട് കാര്യം. ചിലപ്പോൾ ഇങ്ങനത്തെ പദങ്ങളുണ്ട്, ഇത് അതിന്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവൻ തെറ്റായ അർത്ഥം വെക്കും. അപ്പൊ ഒന്നാമത്തെ അർത്ഥം ഹദീസ് എന്നതാണ്. രണ്ടാമത്തെ അർത്ഥമോ? രണ്ടാമത്തെ അർത്ഥം സുന്ന വിമാന മുസ്തഹബ്. മുസ്തഹബ് എന്ന അർത്ഥത്തിൽ സുന്നത്ത് എന്ന പദം ഉപയോഗിക്കും. എന്താ മുസ്തഹബ് എന്നാണ്? ചെയ്താൽ അവന് പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. പക്ഷെ ചെയ്താലോ അള്ളാഹുവിന്റെ സ്നേഹം അവന് വർദ്ധിക്കാൻ വലിയ കാരണമാകും. എന്നാൽ അള്ളാഹു അത് ഉപേക്ഷിച്ചതുകൊണ്ട് അവനെ ശിക്ഷിക്കുകയില്ല, ശിക്ഷയിൽ നിന്ന് അവനെ ശിക്ഷ ബാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തായി അവൻ അവനെ ശിക്ഷിക്കുകയില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ അർത്ഥം സുന്ന ബിമാന ബിദ് അൽ ബിദഅ, ബിദഅത്തിന് വിരുദ്ധമായി സുന്നത്ത് എന്ന പദം ഉപയോഗിക്കും. ബിദഅത്തിന് പകരമായി സുന്നത്ത് എന്ന പദം. ഉദാഹരണത്തിന് പിന്നെ രാത്രി കിടന്നുറങ്ങാനുള്ള സുന്നത്താണോ? നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നിസ്കാരം, റവാത്തിബുകൾ സുന്നത്താണെന്ന് പറയാറുണ്ട്. അതുപോലുള്ള സുന്നത്താണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ മൂന്നാളുകൾ വന്നു. ഈ മൂന്നാളുകൾ അവിടുത്തെ ഇബാദത്തിനെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. അവിടെ ഉണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവർ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ കഅന്നഹും തഖാല്ലുഹ, ഇത് കേട്ടപ്പോൾ ഇവർക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണല്ലോ ഉള്ളത്, കൂടുതലായി ഒന്നുമില്ല, അവർക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരാൾ പറഞ്ഞു, വന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി സ്ത്രീകളെ കല്യാണം കഴിക്കുകയില്ല. പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച കുട്ടി ഉണ്ടാകും, തിരക്കുകളാണ്, മറ്റേതാണ്, വിവാദത്തിന് തടസ്സമാണ്, അതുകൊണ്ട് കല്യാണം കഴിക്കില്ല. മറ്റൊരാൾ പറഞ്ഞു, ഇനി ഉഫ്തർ, ഞാൻ ഇനി ഒരിക്കൽ നോമ്പ് ഒഴിവാക്കുകയില്ല, എല്ലാ ദിവസവും നോമ്പായിരിക്കും. മറ്റൊരാൾ പറഞ്ഞു, ഇന്നില്ല അനാം, ഞാൻ ഇനി ഉറങ്ങുകയില്ല, ഉസല്ലില്ലേ, രാത്രി മുഴുവൻ നിസ്കരിക്കും. അങ്ങനെ മൂന്നാളുകൾ തിരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മൂന്നാളുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവിടുന്ന് ഈ മൂന്നാളുകളെ തിരിച്ചു വിളിപ്പിച്ചു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അതസവ്വജു നിസാ വ ഇന്നി ഉസല്ലി വ അനാം വ അസൂമു വ ഉഫ്തർ, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് നോൽക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്, ഞാൻ രാത്രി ഉറങ്ങുകയും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഇതാണ് എന്റെ സുന്നത്ത്. ഈ സുന്നത്തിനോട് ആരെങ്കിലും വിമുഖത കാണിച്ചാൽ, ഉറപ്പ് കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അവിടെ സുന്ന ബിദഅത്തിന് വിരുദ്ധാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. മൂന്നാമത്തേത് സുന്നത്ത് എന്നത്, നാലാമത്തേത് സുന്നത്ത് എന്നത് അഖീദ എന്ന അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തും. അതായത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദക്ക് പലപ്പോഴും സുന്ന എന്ന് പ്രയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഉസൂലു സുന്ന എന്ന് പറയും, ഇമാം അഹ്മദിന്റെ കിതാബാണ് അത്. അത് പിന്നെ സുന്നത്തായ കർമ്മങ്ങളുടെ അടിസ്ഥാനമാണ് അതിന്റെ അർത്ഥമല്ല, അവിടെ എന്താണ്? അഖീദയുടെ അടിസ്ഥാനങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാദവ അല്ലാഹു തആല അലൈഹി വസല്ലം വബറകാതുഹു മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.